2020 ജൂലൈ 24 വെള്ളിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് മുഖപ്രസംഗം. മാറ്റി നിർത്തേണ്ട ഭീതിയും പരിഭ്രാന്തിയും. ഒറ്റ ദിവസം കോവിഡ് കേസുകൾ 1000 കടന്നതിന്റെ അങ്കലാപ്പിലാണ് സംസ്ഥാനം ഇപ്പോൾ. ബുധനാഴ്ച 1038 പേർക്കാണ് രോഗം പിടിപെട്ടത്. ഇവരിൽ 785 പേർക്കും സമ്പർക്കം വഴിയാണ് രോഗം പകർന്നു കിട്ടിയത് എന്നറിയുമ്പോഴാണ് ജാഗ്രതയിലും കരുതലിലുമുണ്ടായ വൻവീഴ്ച ബോധ്യമാവുക. തിരുവനന്തപുരവും എറണാകുളവും ഉൾപ്പെടെ പല ജില്ലകളിലും രോഗവ്യാപനം വർദ്ധിക്കുകയാണ്. സ്ഥിതി കൂടുതൽ കൈവിട്ടു പോകാതിരിക്കാൻ വീണ്ടും ഒരു സമ്പൂർണ്ണ ലോക്ഡൌണിനെക്കുറിച്ച് സർക്കാർ ആലോചന തുടങ്ങിയെന്ന സൂചനയും വന്നുകഴിഞ്ഞു. രോഗപ്രതിരോധ നടപടികളെക്കുറിച്ച് ആലോചിക്കാനായി സർക്കാർ ഇന്ന് സർവകക്ഷിയോഗം വിളിച്ചിട്ടുണ്ട്. ധനകാര്യ ബിൽ പാസാക്കാനായി മാത്രം തിങ്കളാഴ്ച സമ്മേളിക്കേണ്ട നിയമസഭയുടെ ഏകദിന സമ്മേളനം കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനമായി കഴിഞ്ഞു. ധനകാര്യ ബിൽ ഓർഡിനൻസിലൂടെ പാസാക്കും. സാങ്കേതിക സർവകലാശാല അവസാന സെമസ്റ്റർ പരീക്ഷ മാത്രം ഓൺലൈൻ വഴി നടത്താനൊരുങ്ങുകയാണ്. മറ്റെല്ലാ സെമസ്റ്റർ പരീക്ഷകളും വേണ്ടെന്നുവെക്കും. മുൻ പരീക്ഷകൾ ആധാരമാക്കി മാർക്ക് നൽകും. രോഗവ്യാപനവും രോഗികളുടെ സംഖ്യയും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന യാഥാർത്ഥ്യം മുന്നിലുണ്ടെങ്കിലും അതിരുകവിഞ്ഞ ഭയത്തിനും സംഭ്രാന്തിക്കും അടിസ്ഥാനമില്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടെങ്കിലും സ്ഥിതിവിവരക്കണക്ക് പരിശോധിച്ചാൽ സത്യം അതല്ലെന്ന് ആർക്കും മനസ്സിലാകും. രാജ്യത്ത് ഏറ്റവുമധികം ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണ് കേരളം. ജനസംഖ്യയാണെങ്കിൽ 3.5 കോടിയും. മാർച്ച് മുതൽ ഇതേവരെ കോവിഡ് പിടിപെട്ടവർ ഇവിടെ 15,032 മാത്രമാണെന്ന് ഓർക്കണം. മരണത്തിന് വിട്ടുകൊടുക്കാതെ രോഗികളെ സുഖപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതിലും മികച്ച റെക്കോർഡാണ് കേരളം ലോകത്തിനു മുന്നിൽ കാഴ്ചവെക്കുന്നത്. കോവിഡ് മരണം ഇതുവരെ 51 ഒതുക്കി നിർത്താനായത് ചില്ലറ കാര്യമല്ല. ലോകാരോഗ്യ സംഘടനയുടെ അഭിനന്ദനം നേടിയ നേട്ടമാണിത്. ആരോഗ്യവകുപ്പിന്റെയും ആശുപത്രികളിൽ രാപ്പകൽ വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന ഡോക്ടർമാർ തൊട്ട് ശുചീകരണ വിഭാഗം വരെയുള്ള ജീവനക്കാരുടെയും മറ്റ് നിരവധി വകുപ്പുകളുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ നേട്ടമെന്നത് മറക്കരുത്. മാർച്ച് 23 രാജ്യത്ത് ലോക്ഡൌൺ നിലവിൽ വന്നത്. 1.5 മാസം നീണ്ടുനിന്ന ആദ്യഘട്ട ലോക്ഡൌൺ കാലത്ത് രോഗവ്യാപനം കർക്കശമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു. പല ഘട്ടങ്ങളായി ഇളവുകൾ വരാൻ തുടങ്ങിയതിനൊപ്പമാണ് രോഗവ്യാപനം കൂടാൻ തുടങ്ങിയത്. അനിശ്ചിതമായ അടച്ചിടലുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന ബോധ്യമാണ് നിയന്ത്രണങ്ങളിൽ അയവ് വരുത്താൻ പ്രേരണയായത്. നിയന്ത്രണങ്ങളുടെ കെട്ടഴിഞ്ഞതോടെ ജനങ്ങൾ കരുതലും ജാഗ്രതയും വെടിഞ്ഞതാണ് ഇപ്പോഴത്തെ ഗുരുതര പ്രതിസന്ധി സൃഷ്ടിച്ചതെന്നത് നിസ്തർക്കമാണ്. സാമൂഹിക അകലം പാലിക്കാനോ പുറത്തിറങ്ങുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളിലോ പലരും ഉപേക്ഷ കാണിച്ചു. ഇപ്പോഴും അത്തരത്തിലുള്ളവർ ധാരാളമുണ്ട്. പോലീസ് ദിവസേന 100 പേരെ പിടികൂടി കേസെടുക്കുന്നത് തന്നെ ഇതിന് മതിയായ തെളിവാണ്. മഹാമാരിയുടെ കാലത്ത് അവശ്യം പാലിക്കേണ്ട പൌരബോധവും കരുതലും കൈമോശം വന്നാൽ സമൂഹമൊന്നാകെ അതിന്റെ ദുരന്തഫലം സഹിക്കേണ്ടിവരും. രോഗവ്യാപനം തടയുന്നതിൽ സർക്കാരിനോളം തന്നെ ഉത്തരവാദിത്വമുണ്ട് ഇവിടെ ജീവിക്കുന്ന ഓരോരുത്തർക്കും. അത് മനസ്സിലാക്കി കോവിഡ് നിയന്ത്രണങ്ങളുമായി സർവാത്മന സഹകരിക്കാൻ തയ്യാറായാൽ രോഗവ്യാപനം തടയാൻ സാധിക്കും. അതിനുള്ള മനസ്സും വിവേകവും ജനങ്ങൾക്ക് ഉണ്ടാകണം. രോഗവ്യാപന സാധ്യത കൂടാതെ തന്നെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കാനാവശ്യമായ സൌകര്യങ്ങൾ സർക്കാർ ഒരുക്കുന്നുണ്ട്. അത് വിവേകപൂർവ്വം പ്രയോജനപ്പെടുത്തുന്നതിലാണ് പൌരബോധം പ്രകടിപ്പിക്കേണ്ടത്. ആളുകൾ കൂട്ടം കൂടാതിരിക്കുക എന്നത് രോഗവ്യാപനം തടയുന്നതിൽ പരമപ്രധാനമാണ്. തലസ്ഥാനത്ത് സമ്പർക്ക രോഗികൾ അനിയന്ത്രിതമായി പെരുകാൻ കാരണം കടകമ്പോളങ്ങളിലെ വൻ ആൾക്കൂട്ടമായിരുന്നു. അധികൃതരും ഈ ആൾക്കൂട്ടത്തിനു നേരെ കണ്ണടച്ചപ്പോൾ കാര്യങ്ങൾ പിടിവിട്ടുപോയിരുന്നു. ഇന്ത്യയിൽ തന്നെ മറ്റ് നിരവധി സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മഹാമാരി നിയന്ത്രിക്കുന്നതിലും ചികിത്സാ സൌകര്യങ്ങൾ ഒരുക്കുന്നതിലും നമ്മുടെ സംസ്ഥാനം ഏറെ മുന്നിലാണെന്ന് നിസ്സംശയം പറയാം. എന്നിരുന്നാലും രോഗികൾ ദിനം പ്രതി ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ പുതിയ തയ്യാറെടുപ്പുകൾ വേണ്ടിവരും. ഗുരുതരമല്ലാത്ത രോഗികളുടെ ആശുപത്രി പ്രവേശനത്തിലും മറ്റും പുതിയ സമീപനങ്ങൾ സ്വീകരിക്കേണ്ടതായി വരും. രോഗലക്ഷണമുള്ളവരെ ഒന്നടങ്കം ആശുപത്രികളിലാക്കി നിരീക്ഷിക്കുക അപ്രായോഗികമായതിനാൽ വീടുകളിൽ തന്നെ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നതാകും ഉചിതം. ഈ രീതി ഇതിനകം നടപ്പാക്കി തുടങ്ങിയിട്ടുമുണ്ട്. രോഗവർദ്ധന കണക്കിലെടുത്ത് വിവിധ ജില്ലകളിലായി 16,000 കോവിഡ് കിടക്കകൾ പുതുതായി സജ്ജീകരിക്കാൻ നടപടിയായിട്ടുണ്ട്. 8,816 പേർ ചികിത്സയിലുള്ളതിൽ 9 പേർക്ക് മാത്രമേ വെന്റിലേറ്റർ ആവശ്യമായുള്ളൂ എന്നതും ഐസിയുവിലുള്ള രോഗികൾ 60 താഴെയാണെന്നതും ആശ്വാസകരമാണ്. രോഗം കൃത്യസമയത്ത് കണ്ടെത്തി ആശുപത്രിയിലാക്കാൻ കഴിയുന്നതുകൊണ്ടുള്ള നേട്ടമാണിത്. രോഗവ്യാപനം തീവ്രമായി തുടരുന്ന പ്രദേശങ്ങളിൽ പരിശോധനകൾ വ്യാപകമാക്കുകയാണ് ഇനി ആവശ്യം. പരിശോധനാ ഫലങ്ങൾ ലഭിക്കുന്നതിൽ വരുന്ന കാലതാമസം കുറയ്ക്കാനും കഴിയണം. അതിർത്തികൾ അടച്ചും യാത്രകൾ കർക്കശമായി നിയന്ത്രിച്ചും രോഗവ്യാപനം നിയന്ത്രണത്തിലാക്കണം. സമചിത്തതയോടെ പ്രതിസന്ധി നേരിടുക എന്നത് തന്നെയാണ് പ്രധാനം. അതിനാവശ്യമായ പിന്തുണ ജനങ്ങൾ സർക്കാരിന് നൽകുകയും വേണം. അത്യാവശ്യമല്ലാത്തതെല്ലാം കുറച്ചുനാൾ കൂടി മാറ്റിവെക്കാൻ ഏവരും തയ്യാറാകണം. കഴിഞ്ഞ 4-5 മാസമായി പലതും മുടങ്ങി എന്ന് വെച്ച് എല്ലാം നഷ്ടമായി എന്ന് കരുതരുത്. രോഗത്തിന് പിടികൊടുക്കാതെ ജീവൻ നിലനിർത്തുന്നതിന് തന്നെയാണ് പ്രഥമ പരിഗണന. കോവിഡ് പ്രതിസന്ധിക്കൊപ്പം ചില ജില്ലകളിൽ കടലാക്രമണവും കനത്ത മഴയും ജനജീവിതം കൂടുതൽ ദുരിതമയമാക്കുന്നുണ്ട്. സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ അവിടങ്ങളിലേക്കും നീണ്ടു ചെല്ലേണ്ടതുണ്ട്. വർഷങ്ങളായി തുടരുന്ന കടലാക്രമണത്തിൽ നിന്ന് തീരപ്രദേശങ്ങളെ ശാശ്വതമായി രക്ഷിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി ഇനിയും ആവിഷ്കരിക്കാൻ കഴിയുന്നില്ലെന്നത് വലിയ പരാജയം തന്നെയാണ്.